പാഠം രണ്ട്. കർത്താവായ ദൈവം. ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിൽ ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വളരെ പേർ അവിടുത്തെ വാക്കുകൾ ശ്രവിച്ചു. ചിലർ ഈശോയോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഈശോ അവർക്ക് മറുപടി നൽകി. അപ്പോൾ ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിച്ചു, എല്ലാത്തിലും പ്രധാനമായ കൽപ്പന ഏതാണ്? ഈശോ പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഒന്നാം പ്രമാണം. ഈജിപ്തിൽ ദീർഘനാളത്തെ അടിമത്തത്തിൽ ഇസ്രായേൽക്കാർ വിഷമിച്ചു. അവർക്ക് മോചനം നൽകിയത് കർത്താവായ ദൈവമാണ്. താൻ ദൈവമാണെന്ന് അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി. പ്രപഞ്ചത്തിൻ്റെയും സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമാണ് ദൈവം. എല്ലാറ്റിൻ്റെയും മേൽ അവിടുത്തേക്ക് അധികാരമുണ്ട്. ആ ദൈവത്തെ നാം അറിയുകയും ആരാധിക്കുകയും വേണം. പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവാണ് അവിടുന്ന്. താൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പരിപാലിച്ച ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ ഒന്നാമത്തെ പ്രമാണം ഇതായിരുന്നു. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദൈവന്മാർ നിനക്കുണ്ടാകരുത്. ഒന്നാം പ്രമാണത്തിനെതിരായ തിന്മകൾ. ഏക ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ. അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കരുത് എന്നതാണ് ഈ കൽപ്പനയുടെ സാരം. സർവശക്തനും സ്നേഹനിധിയുമായ ദൈവത്തെ അംഗീകരിക്കാതെയും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കാതെയും ജീവിക്കുന്നവർ ഒന്നാം പ്രമാണം ലംഘിക്കുന്നു. ഇങ്ങനെയുള്ളവർ പല വിധത്തിലുള്ള പാപങ്ങളിൽ അകപ്പെടുന്നു. അവ പ്രധാനമായും താഴെ പറയുന്നവയാണ്. നിരീശ്വരവാദം. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നതാണ് നിരീശ്വരവാദം. ദൈവവിശ്വാസത്തിനെതിരായുള്ള ഒരു പാപമാണിത്. വിഗ്രഹാരാധന. സൃഷ്ടാവായ ദൈവത്തിനു പകരം ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെയോ വ്യക്തികളെയോ ദൈവമായി കരുതി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ദൈവത്തിന് നൽകേണ്ട പ്രഥമസ്ഥാനം മറ്റെന്തിനെങ്കിലും നൽകിയാൽ അത് വിഗ്രഹാരാധനയാകും. സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടും സുഖഭോഗങ്ങളോടുമുള്ള അമിതമായ ആഗ്രഹവും വിഗ്രഹാരാധനയായി മാറാൻ ഇടയുണ്ട്. വ്യക്തിപൂജ, താരാരാധന എന്നിവയും ഇതിലുൾപ്പെടുന്നു. മന്ത്രവാദം. ദുഷ്ടശക്തികളെ ആശ്രയിച്ച് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനോ മറ്റുള്ളവർക്ക് നാശം വരുത്താനോ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം തുടങ്ങിയവ. നന്മ മാത്രമായ ദൈവത്തിനെതിരായി ചെയ്യുന്ന വലിയ തിന്മയാണിത്. അന്ധവിശ്വാസം. സത്യവിശ്വാസത്തിന് ചേരാത്തതും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസം. ഇവ സ്വീകരിക്കുന്നത് തിന്മയാണ്. ദൈവവിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിൽ അടയാളങ്ങളും ലക്ഷണങ്ങളും ഉപയോഗിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് അന്ധവിശ്വാസമാണ്. മഷിനോട്ടം, പ്രശ്നം വയ്ക്കൽ, ശകുനം നോക്കൽ, ജാതകം നോക്കൽ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഭാവിയെക്കുറിച്ച് അറിയുന്നതിനായി നടത്തുന്ന കൈനോട്ടം, പക്ഷിശാസ്ത്രം, നക്ഷത്രഫലം തുടങ്ങിയവയും ഒന്നാം പ്രമാണത്തിന് എതിരാണ്. ദൈവനിന്ന. കൂദാശകൾ അയോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതും അവ സ്വീകരിക്കുന്നതും ദൈവനിന്നയാണ്. ദൈവത്തിന് സമർപ്പിതരായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ അപമാനിക്കുന്നതും അശുദ്ധമാക്കുന്നതും ദൈവനിന്ദാപരമായ പാപമാണ്. സാത്താൻ പൂജയും സ്പിരിറ്റിസവും. ദൈവത്തെയും വിശുദ്ധരെയും വിശുദ്ധ വസ്തുക്കളെയും അവഹേളിച്ചുകൊണ്ടും ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും സാത്താനെ ആരാധിക്കുന്നതാണ് സാത്താൻ പൂജ. മരിച്ചുപോയവരുടെ ആത്മാക്കളെ മന്ത്രതന്ത്രങ്ങളിലൂടെ പ്രീതിപ്പെടുത്തി ഇഷ്ടകാര്യങ്ങൾ സാധിക്കാമെന്ന് കരുതി ചെയ്യുന്ന പ്രവൃത്തികളാണ് സ്പിരിറ്റിസം. ഇവയെല്ലാം ഒന്നാം പ്രമാണത്തിനെതിരായ കടുത്ത തെറ്റുകളാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും നിന്ന് നമ്മെ തടയുന്നു. അതുകൊണ്ടാണ് ഇവയെല്ലാം ദൈവനിന്ദാപരമായ പാപങ്ങളായി തീരുന്നത്. ദൈവത്തിന് നമ്മുടെ മേലുള്ള അതീശത്വവും ദൈവത്തിൻ്റെ അധികാരവും പൂർണ്ണമായി അംഗീകരിക്കുമ്പോഴാണ് ഒന്നാം പ്രമാണം ശരിയായി പാലിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവിക പുണ്യങ്ങൾ. ദൈവത്തിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നാം ജീവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തിയത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ദൈവിക പുണ്യങ്ങളായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ഇവ ദൈവദാനങ്ങളാണ്. വിശ്വാസം. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ദൈവം നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണ്. നാം അവിടുത്തെ അറിയണം, സ്നേഹിക്കണം, അവിടുന്നുമായി ബന്ധത്തിൽ കഴിയണം. ഇതിന് നമ്മെ സഹായിക്കുന്ന ദൈവിക പുണ്യമാണ് വിശ്വാസം. പ്രത്യാശ. വിശ്വാസം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. സർവശക്തനും കാരുണ്യവാനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ ദൈവം നമുക്കാവശ്യമായ കൃപയും അനുഗ്രഹവും തരുമെന്ന ഉത്തമ ബോധ്യമാണ് പ്രത്യാശ അഥവാ ശരണം. ദൈവമക്കളായി ജീവിക്കുന്നതിനും നിത്യരക്ഷ പ്രാപിക്കുന്നതിനും ദൈവം വഴിയൊരുക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് പ്രത്യാശ. എല്ലാറ്റിനും എല്ലായ്പ്പോഴും എനിക്ക് സംരക്ഷകനായി ദൈവമുണ്ടെന്ന തിരിച്ചറിവാണ് പ്രത്യാശ നമുക്ക് നൽകുന്നത്. നിരാശ പ്രത്യാശയ്ക്കെതിരായ പാപമാണ്. സ്നേഹം. ദൈവം സ്നേഹമാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കാൻ നമുക്ക് കടമയുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ വേണം നാം അവിടുത്തെ സ്നേഹിക്കാൻ. എല്ലാത്തിനും ഉപരിയായി ദൈവത്തെയും തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവിക പുണ്യമാണ് സ്നേഹം. ദൈവാരാധന നമ്മുടെ കടമ. ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകാശനം കൂടിയാണ് പ്രാർത്ഥനയും ആരാധനയും. കർത്താവായ ദൈവത്തിന് ആരാധനയും സ്തുതിയും നന്ദിയും നാം അർപ്പിക്കണം. സൃഷ്ടികൾ എന്ന നിലയ്ക്ക് സൃഷ്ടാവിനെ ആരാധിക്കാൻ ഒന്നാം പ്രമാണം നമ്മോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധ കുർബാനയും മറ്റ് ആരാധനാക്രമങ്ങളും ഇതിന് നമ്മെ സഹായിക്കും. പിശാച് ഒരിക്കൽ ഈശോയോട് നിലത്ത് വീണ് തന്നെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശോ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവാരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും ആരാധിക്കാനുള്ള പ്രലോഭനങ്ങളെ നാം അതിജീവിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഒന്നാം പ്രമാണം പാലിക്കാൻ കഴിയൂ. വിശുദ്ധരോടുള്ള വണക്കം. ദൈവത്തെ മാത്രമേ നാം ആരാധിക്കാവൂ. എന്നാൽ ദേവാലയങ്ങളിലും വീടുകളിലുമൊക്കെ നാം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അത് അവരെ ആരാധിക്കുന്നതിനല്ല, വണങ്ങുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ്. വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണർത്തുന്നതിനും അവരുടെ മാതൃക അനുകരിക്കുന്നതിനും മാധ്യസ്ഥം യാചിക്കുന്നതിനും അത് നമ്മെ സഹായിക്കും. അവർ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക നൽകി ശരിയായ ക്രിസ്തീയ ജീവിതം നയിച്ചവരാണ്. ദൈവഹിത പ്രകാരം ജീവിച്ച് സ്വർഗം നേടിയതിനാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ അവർക്ക് കഴിയും. അതിനാൽ വിശുദ്ധരോടുള്ള വണക്കം വിഗ്രഹാരാധനയോ ഒന്നാം പ്രമാണത്തിന് ലംഘനമോ ആകുന്നില്ല. എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തെ കർത്താവും സൃഷ്ടാവും പരിപാലകനുമായി അംഗീകരിക്കുക. പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആരാധിക്കുക. സർവാത്മന അവിടുത്തെ സ്നേഹിക്കുക. ജീവിതത്തിലുടനീളം ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുക. ഇവയാണ് ഒന്നാം പ്രമാണത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ. പഴയ നിയമത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് ലഭിച്ച ഈ കൽപ്പന പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് ശരിയായി വ്യാഖ്യാനിച്ചു തരുന്നു. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രൈസ്തവരായിത്തീരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായി എല്ലായ്പ്പോഴും ഏറ്റു പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാടാം. ഒന്നാം നിയമം ഓതിയിടുന്നു, നിന്നുടെ ദൈവം കർത്താവത്രേ, എന്നുടെ നാഥൻ എന്നുടെ ദൈവം സർവാധിപനല്ലോ. സ്വന്തജനത്തെ മോചിതനാക്കി വാഗ്ദാനത്താൽ മുദ്രിതമാക്കി, എന്നും നിങ്ങൾ എന്നുടെ മക്കൾ വത്സല തനയന്മാർ, വിശ്വാസത്തിൽ വിനയാന്വിതരായി ആരാധനയിവർ ഏകിയിടുന്നു, പ്രത്യാശയോടെ സ്നേഹത്തികവിൽ ജീവിച്ചിടുന്നു. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ദാനിയേൽ 3:1-30 വാക്യങ്ങൾ. വഴി കാട്ടാനൊരു തിരുവചനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12:30. നമുക്ക് പ്രവർത്തിക്കാം. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രകരണങ്ങൾ മനഃപ്പാഠമാക്കുക. വിശ്വാസ പ്രകരണം. എൻ്റെ ദൈവമേ, കത്തോലിക്ക തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങളെല്ലാം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. എന്തെന്നാൽ വഞ്ചിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും കഴിയാത്തവനായ അങ്ങ് തന്നെയാണ് അവ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യാശാ പ്രകരണം. എന്റെ ദൈവമേ, അങ്ങ് സർവശക്തനും അനന്തദയാലുവും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ്. ആകയാൽ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളാൽ പാപമോചനവും അങ്ങയുടെ പ്രസാദപര സഹായവും നിത്യജീവിതവും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്നേഹപ്രകരണം. എൻ്റെ ദൈവമേ, അങ്ങ് അനന്ത നന്മ സ്വരൂപനും പരമസ്നേഹയോഗ്യനുമാണ്. ആകയാൽ പൂർണ്ണഹൃദയത്തോടെ എല്ലാറ്റിനുമുപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെയും എന്നെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ തീരുമാനം, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും.